റോമർ കീഴ് ലേഖനത്തിന്റെ വാക്യ പ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 16-ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ റോമർ 14-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിന്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. അപ്പോസ്തലനായ പൗലോസ് റോമർ കീഴ് ലേഖനം 14-ാം അധ്യായത്തിൽ റോമിലെ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ നിലനിന്നിരുന്ന ചില ഭിന്ന അഭിപ്രായങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ വ്യക്തമായും നേരിട്ടും കൽപ്പനകളോ ഉപദേശങ്ങളോ ഇല്ലാത്ത വിഷയങ്ങളെക്കുറിച്ചായിരുന്നു വ്യത്യസ്ത ചിന്തകൾ ഉണ്ടായിരുന്നത്. ഇത്തരം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച വിശ്വാസികളെ എങ്ങനെയാണ് സഭയും കൂടെയുള്ള വിശ്വാസികളും കാണേണ്ടത് എന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിലെ വിഷയം. മോശയുടെ ന്യായപ്രമാണം വിലക്കിയിരുന്ന ആഹാരങ്ങളെ ഭക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നവരും ന്യായപ്രമാണം വിലക്കിയത് ക്രിസ്തീയ വിശ്വാസികളും ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരും റോമിലെ സഭയിലുണ്ടായിരുന്നു. ഇവർ ഇരുകൂട്ടരും മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പൗലോസ് ഉപദേശിച്ചു. ഇവിടെ പൗലോസ് ക്രിസ്തീയ വിശ്വാസികളെ ബലവാന്മാർ എന്നും ബലഹീനരെന്നും രണ്ടായി തിരിക്കുന്നു. വിശ്വാസത്തിലുള്ള ഉറപ്പിനെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വിശ്വാസത്തിൽ ബലവാന്മാർ പഴയ നിയമ ന്യായപ്രമാണം ഭക്ഷിക്കരുത് എന്ന് വിലക്കിയിരുന്ന ആഹാരങ്ങളെ അവരുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താതെ തന്നെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ന്യായപ്രമാണ പ്രകാരം വിലക്കപ്പെട്ട ഭക്ഷണവും പാനീയവും ഭക്ഷിക്കാമോ എന്നതിൽ ബലഹീന വിശ്വാസി ആശയക്കുഴപ്പത്തിൽ ആണ്. ഈ സാഹചര്യത്തിൽ ബലവാന്മാർ ഉപയോഗിച്ച സ്വാതന്ത്ര്യം ബലഹീനരായ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നത് ആയി തീരരുത് എന്ന് പൗലോസ് ഉപദേശിച്ചു. വിശ്വാസത്തിൽ ബലവാന്മാരായവർ ക്രിസ്തുവിലുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ അഹംഭാവത്തോടെ ബലഹീന വിശ്വാസികളുടെ മുന്നിൽ പ്രകടിപ്പിക്കരുത്. ബലവാന്മാർ ആയ വിശ്വാസികൾ ബലഹീന വിശ്വാസികൾക്ക് വേണ്ടി തങ്ങളുടെ താല്പര്യങ്ങളെ പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. വിശ്വാസത്തിൽ ബലഹീനരെ കൂടെ മറ്റുള്ളവർ കരുതണം. ബലവാന്മാർ ബലഹീനനെയും ബലഹീനൻ ബലവാനെയും വിധിക്കരുത്. എന്നു മാത്രമല്ല, വിശ്വാസത്തിൽ ബലമേറിയവർ ബലഹീന വിശ്വാസികളുടെ വികാരത്തിനും ചിന്തയ്ക്കും മുഖ്യ പരിഗണന നൽകണം. കാരണം ബലഹീന വിശ്വാസിയുടെ മനസ്സാക്ഷിക്ക് ക്ഷതമേൽക്കുന്ന പ്രവൃത്തികൾ പാപമായിത്തീരും. ഇതെല്ലാമാണ് ഈ അധ്യായത്തിലെ വാദങ്ങൾ. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ എന്ന് എഴുതിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. വിശ്വാസത്തിൽ ബലഹീനനായവനോട് വാദപ്രതിവാദത്തിന് തുനിയരുത്. ചിലർ എല്ലാ ആഹാരം തിന്നുകയും എല്ലാ പാനീയങ്ങളും കുടിക്കുകയും ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു. ബലഹീനർ സസ്യാദികളെ മാത്രം ഭക്ഷിക്കുന്നു. എല്ലാ ഭക്ഷണവും കഴിക്കുന്നവൻ ചില ഭക്ഷണങ്ങളെ വർജിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ചില ഭക്ഷണങ്ങൾ കഴിക്കാത്തവൻ എല്ലാം ഭക്ഷിക്കുന്നവനെ അശുദ്ധൻ എന്ന് വിധിക്കരുത്. ദൈവം രണ്ടു കൂട്ടം വിശ്വാസികളെയും സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ ഒരുവന് അധികാരം ഇല്ല. ഇതിന്റെ അർത്ഥം ബലവാന്റെയും ബലഹീനന്റെയും യജമാനൻ ദൈവമാണ് എങ്കിലും ഒരുവൻ മറ്റൊരുവന്റെ ദാസൻ അല്ല. എല്ലാവരെയും വിധിക്കുവാൻ അധികാരമുള്ളത് യജമാനന് മാത്രമാണ്. ദാസന്മാർ അന്യോന്യം വിധിക്കേണ്ടതില്ല. അതിനാൽ ഒരുവൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ വീഴുന്നുവോ എന്നെല്ലാം യജമാനനായ ദൈവം നോക്കിക്കൊള്ളും. എല്ലാവരെയും വിശ്വാസത്തിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കുവാൻ ദൈവത്തിന് കഴിയും. ക്രിസ്തീയ വിശ്വാസികൾ ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നുവെന്നും അതിനാൽ അവ അനുസരിക്കുവാൻ ഇനി ബാധ്യതയില്ല എന്നും പൗലോസ് റോമർ 7:4-6 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ന്യായപ്രമാണം പാപം എന്ന് വിധിച്ച പ്രവൃത്തികളിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏർപ്പെടുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നല്ല. റോമർ 13:10 വാക്യങ്ങളിൽ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനം വ്യക്തമായി ഉപദേശിക്കുന്ന വിഷയങ്ങളിൽ ആർക്കും സംശയത്തിനോ തർക്കത്തിനോ കാര്യമില്ല. എന്നാൽ വചനത്തിൽ വ്യക്തമായി വിവരിക്കാത്ത വിഷയങ്ങളുമുണ്ട്. ഇവിടെ വാദങ്ങളും ഊഹങ്ങളും ഉയരാം. ഉദാഹരണത്തിന്, പഴയ നിയമപ്രമാണം അനുസരിച്ച് ഏതെല്ലാം ഭക്ഷണം കഴിക്കാമെന്നും എന്തെല്ലാം ഭക്ഷിക്കരുത് എന്നും ലേവ്യ പുസ്തകം 11:14 എന്നീ അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഈ വേദഭാഗങ്ങളിലെ വിലക്ക് യഹൂദന്മാർക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സഭയിൽ യഹൂദനും ജാതിയനും ഉണ്ടായിരുന്നു. അതിനാൽ പഴയ നിയമ പ്രമാണത്തിൽ വിലക്കിയ ഭക്ഷണങ്ങൾ ജാതിയരായ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഭക്ഷിക്കാമോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. ഒപ്പം പുതിയ യഹൂദ ക്രിസ്തീയ വിശ്വാസി രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നയപ്രമാണം അനുസരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു. ജാതീയ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം വിശ്വാസികൾക്ക് കഴിക്കാമോ? പ്രത്യേകിച്ച് മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാമോ? യഹൂദന്മാരുടെ ഉത്സവങ്ങളും ശബത്തും പുതിയ വിശ്വാസികൾ ആചരിക്കണമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ അക്കാലത്ത് ഉണ്ടായി. ഇതിനൊന്നും വ്യക്തമായ അതെ അല്ലെങ്കിൽ അല്ല എന്ന് നേരിട്ട് ഉത്തരം നൽകുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഇല്ല. ഇന്നത്തെ ആധുനിക ലോകത്തെ പല ജീവിത രീതികളെയും നേരിട്ട് അഭിമുഖീകരിക്കുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ലഭ്യമല്ല. എന്നാൽ എല്ലാ കാലത്തും ഉയർന്നു വരാവുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായി ചില മാർഗനിർദ്ദേശങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ചില ഭക്ഷണങ്ങളെ തിന്നുകയും പാനീയങ്ങളെ കുടിക്കുകയും ചെയ്യുന്നത് പാപമാണ് എന്ന് കരുതുന്നവരെ പൗലോസ് ബലഹീനർ എന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നു. എന്നാൽ ബലഹീന വിശ്വാസി യഥാർത്ഥ വിശ്വാസി അല്ല എന്നിവിടെ അർത്ഥമില്ല. അവർ പൊതുവെ ആത്മീയമായി അപക്വർ ആണ് എന്നും പൗലോസ് പറയുന്നില്ല. അവർക്ക് യേശുക്രിസ്തുവിൽ ഉറച്ച വിശ്വാസമുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്. ഭക്ഷണം, പാനീയം എന്നീ വിഷയങ്ങളിൽ മാത്രമാണ് അവർ ബലഹീനർ ആയിരിക്കുന്നത്. ക്രിസ്തുവിലായ പുതിയ വിശ്വാസി നയപ്രമാണം അനുസരിക്കുന്നതിൽ നിന്നും സ്വതന്ത്രർ ആണ് എന്ന മർമ്മം ഒരു ബലഹീന വിശ്വാസിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഭക്ഷണത്തിനായുള്ള ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് എന്നും ഒന്നും വർജിക്കേണ്ടതില്ല എന്നും അവർ ഗ്രഹിച്ചിട്ടില്ല. സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ എന്നത് ഒരുവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അവൻ അനുഭവിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഉളവാക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം അനുഭവിക്കുന്നത് നല്ലത്. 1 തിമൊഥെയോസ് 4:1-3 പറയുന്നത്, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്നാണ്. ഇതിൽ നിന്നും 1 തിമൊഥെയോസ് 4:4 ഇങ്ങനെ മനസ്സിലാക്കാം, ഭോജ്യങ്ങളായ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായവരെ പൗലോസ് പാർശ്വവൽക്കരിക്കുന്നില്ല. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ എന്നാണ് പൗലോസ് വിശ്വാസത്തിൽ ബലവാന്മാരോട് ഉപദേശിക്കുന്നത്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ എന്നത് ബലഹീനൻ ആയവനുമായി തർക്കത്തിനോ വാദത്തിനോ പോകരുത് എന്നർത്ഥം നൽകുന്നു. അവൻ വിശ്വാസത്തിൽ ബലവാൻ ആകുവാൻ സഹായിക്കുക അത്രേ വേണ്ടത്. രണ്ടു കൂട്ടരും പരസ്പരം ചേർത്തുകൊള്ളുകയും സഹിഷ്ണുതയോടെ ആയിരിക്കുകയും വേണം. ഈ ഉപദേശത്തിന് കൂടുതൽ വിശദീകരണം പൗലോസ് തുടർന്ന് നൽകുന്നു. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെയും അധാർമികമായ പാപത്തെയും അദ്ദേഹം രണ്ടായി കാണുന്നു. മനഃപൂർവമായ പാപത്തിൽ ജീവിക്കുന്നവരെ അല്ല ബലഹീന വിശ്വാസി എന്ന് വിളിക്കുന്നത്. നയപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവനാണ് ബലഹീന വിശ്വാസി. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നവരെ തള്ളിക്കളയരുത് എന്ന് പൗലോസ് ഉപദേശിക്കുന്നു. എന്നാൽ ദൈവവചനം എല്ലാവർക്കും പ്രമാണമായിരിക്കണം. വിശ്വാസത്തിൽ ബലഹീനർ സസ്യാദികളെ മാത്രം തിന്നുന്നു, മറുവശത്തെ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്ന ബലവാൻ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. അതിനാൽ ഒരു വിശ്വാസിക്ക് ഇഷ്ടമുള്ള ഏത് ആഹാരവും ഭക്ഷിക്കുന്നതിന് തടസ്സമില്ല. ഇവിടെ ബലവാൻ, ബലഹീനൻ എന്നീ വേർതിരിവ് അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അവരുടെ വിശ്വാസം പക്വമായത് എന്നോ അപക്വമെന്നോ ഈ വാക്കുകൾ അർത്ഥമാക്കുന്നില്ല. 14:2 സസ്യാദികളെ തിന്നുന്നു എന്നത് യഹൂദ ഭക്ഷണ പ്രമാണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്ത്യയിലെ പോലെയുള്ള രാജ്യങ്ങളിലെ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന രീതി അല്ല. റോമിൽ ലഭിച്ചിരുന്ന മാംസം യഹൂദ പ്രമാണം അനുസരിച്ചുള്ളത് ആയിരുന്നില്ല. അവ ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചതും ആകാം. അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ റോമിൽ ലഭിച്ചിരുന്ന മാംസത്തെ സംശയത്തോടെ വീക്ഷിച്ചിരുന്നു. അതിനാൽ അവർ അത് ഭക്ഷിക്കാതെ ഇരുന്നു. ഉണ്ടായിരുന്നു. എന്നാൽ ജാതീയരായിരുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇത്തരം പ്രമാണങ്ങളില്ലായിരുന്നു എന്നതിനാൽ അവരെല്ലാത്തരം മാംസഭക്ഷണവും കഴിച്ചിരുന്നു. ഇതായിരുന്നു അന്നത്തെ സാഹചര്യം. സസ്യാദികളെ തിന്നുന്നു എന്ന കൂട്ടത്തിൽ ജാതീയ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നിരിക്കാം. റോമിൽ ക്ഷേത്രങ്ങളിൽ യാഗങ്ങൾക്കോ പൂജകൾക്കോ ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളുടെ മാംസം ചടങ്ങുകൾക്ക് ശേഷം പൊതുവായ ചന്തയിൽ വിൽക്കാറുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യം കൊരിന്തിലും ഉണ്ടായിരുന്നു. വിഗ്രഹ ആരാധനയോട് വേർപെട്ടിരിക്കുവാൻ ആഗ്രഹിച്ച യഹൂദ വിശ്വാസിയും ജാതീയ വിശ്വാസിയും ചന്തയിൽ നിന്നും മാംസം വാങ്ങി ഭക്ഷിക്കാതെ ഇരുന്നു. ഇത്തരം മാംസം വിളമ്പുന്ന ഒരിടത്ത് നിന്ന് പോലും അവർ അത് ഭക്ഷിക്കയില്ല. അവരെ സസ്യാദികളെ തിന്നുന്നു എന്നും ബലഹീനരെന്നും ഇവിടെ വിശേഷിപ്പിക്കുന്നു. ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തവ പ്രമാണങ്ങളായി പാലിക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരെ ബലഹീനരായ വിശ്വാസിയായിട്ടാണ് പൗലോസ് കണക്കാക്കിയത്. കാരണം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നൽകിയ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർക്ക് വേണ്ടത്ര ബോധ്യം ഇല്ലാതിരിക്കുന്നു. അവരുടെ മനസ്സിൽ സംശയ വിചാരങ്ങൾ ഉള്ളതിനാൽ പൊതുവായ ചന്തയിൽ വിൽക്കുന്ന മാംസം വാങ്ങി ഭക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇവിടെ പൗലോസ് ബലവാന്മാരെയും ബലഹീനരെയും തിരുത്തുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും ശരിയെന്നോ തെറ്റെന്നോ വിധിക്കുന്നില്ല. രണ്ടു കൂട്ടരുടെയും വിശ്വാസത്തിലും കാഴ്ചപ്പാടിലും മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ആരെയും വിധിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത്. വേദപുസ്തകം വ്യക്തമായി നേരിട്ട് കൽപ്പനകൾ നൽകാത്ത വിഷയങ്ങളിൽ സഹിഷ്ണുതയാണ് ഏറ്റവും യോജ്യം. ക്രിസ്തീയ വിശ്വാസികളും ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുമ്പോൾ അവർ ആരും തന്നെ മറ്റൊരു ദാസൻ്റെ ദാസൻ അല്ല. ദാസന്മാർ പരസ്പരം വിധിക്കേണ്ടതില്ല. യജമാനന് മാത്രമാണ് ദാസന്മാരെ വിധിക്കുവാൻ അവകാശം ഉള്ളൂ. യജമാനൻ കുറ്റം വിധിക്കാത്ത ആരെയും ദാസന്മാർ വിധിക്കേണ്ടതില്ല. വിശ്വാസത്തിൽ ബലവാന്മാരെയും ബലഹീനരെയും ദൈവം സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ ദാസന്മാരും അന്യോന്യം സഹിഷ്ണുതയോടെ സ്വീകരിക്കുക. ഇരുവരെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമാറാക്കുന്നത് യേശു ക്രിസ്തു ആണ്. റോമിലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ യഹൂദ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അവരിൽ ചിലർ ചില ദിവസങ്ങളെ മറ്റു ദിവസങ്ങളെക്കാൾ വിശേഷത ഉള്ളതായി കരുതി. മറ്റു ചിലർ എല്ലാ ദിവസങ്ങളെയും ഒരുപോലെ കണ്ടു. ഈ വിഷയത്തിൽ അവരവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് വ്യക്തത ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. ചില ദിവസങ്ങളെ വിശേഷത ഉള്ളതായി കണ്ടു. അതിനെ ആദരിക്കുന്നവൻ കർത്താവിൻ്റെ മഹത്വത്തിനായി അങ്ങനെ ചെയ്യുന്നു. ചിലർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുന്നു. അവർ കർത്താവിൻ്റെ മഹത്വത്തിനായി അങ്ങനെ ചെയ്യുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. ചില ഭക്ഷണങ്ങൾ തിന്നാതിരിക്കുന്നവരും കർത്താവിൻ്റെ മഹത്വത്തിനായി അങ്ങനെ ചെയ്യുന്നു. അവരും ദൈവത്തെ സ്തുതിക്കുന്നു. റോമിലെ സഭയിലെ യഹൂദ വിശ്വാസികൾ ന്യായപ്രമാണമനുസരിച്ചുള്ള ഉത്സവങ്ങളും പെരുന്നാളുകളും തുടർന്നും ആചരിച്ചിരുന്നു എന്ന് റോമർ 14:5-6 വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ റോമിലെ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ഉത്സവങ്ങൾ ആചരിക്കുന്നതിനെ വിരോധിക്കുകയോ ഉത്സവങ്ങൾ ആചരിക്കണം എന്ന് ഉപദേശിക്കുകയോ ചെയ്യുന്നില്ല. കാരണം പുതിയ വിശ്വാസി ന്യായപ്രമാണത്തിന് സ്വതന്ത്രൻ ആണ്. ഉത്സവങ്ങൾ ആചരിക്കുന്നവർ ദൈവമഹത്വത്തിനായി അവയെ ആചരിക്കുന്നു. എല്ലാ ദിവസത്തെയും ഒരുപോലെ അനുഗ്രഹമായി കാണുന്നവർ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിൻ്റെ മഹത്വത്തിനായി അങ്ങനെ ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നതിലും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് പൗലോസിന് ഉള്ളത്. ചില ഭക്ഷണം വർജിക്കുന്നവരും എല്ലാ ഭക്ഷണവും കഴിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും അവരവർ ചെയ്യുന്നത് ശരിയാണ് എന്നും എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുമെന്നും ഉറപ്പ് ഉണ്ടായിരിക്കട്ടെ. 14:5-6 പരാമർശിക്കുന്ന ഉത്സവങ്ങൾ യഹൂദ വിശ്വാസം അനുസരിച്ചുള്ളതായിരുന്നുവോ അതോ ജാതീയ ഉത്സവങ്ങളായിരുന്നുവോ എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ ഇടയിൽ ഉണ്ട്. റോമിലെ വിശ്വാസികൾ മാനിക്കുന്ന ദിവസം ജാതീയമാണോ യഹൂദ മതപ്രകാരമുള്ളതാണോ എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നില്ല. പൗലോസിൻ്റെ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, ദിവസത്തെ ആദരിക്കുന്നവൻ എന്നീ പരാമർശങ്ങൾ റോമിലെ ജാതീയ വിശ്വാസികൾ ഏതെങ്കിലും ദിവസങ്ങളെ പ്രത്യേക നന്മയുണ്ടാകുന്ന ദിവസമായി കരുതുന്നതിനെക്കുറിച്ച് ആകാം എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വിശ്വാസികൾ ജാതി ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു എങ്കിൽ പൗലോസ് അതിനെ വിലക്കിയേനെ. ഇവിടെ അങ്ങനെയൊരു വിലക്കഥകം പറയുന്നില്ല. അതിനാൽ ദിവസങ്ങളെ ആദരിക്കുന്നത് ജാതീയ ഉത്സവങ്ങൾ ആകുവാൻ സാധ്യത ഇല്ല. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു എന്ന വാക്യം യഹൂദ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഉത്സവങ്ങളെ കുറിച്ചാണ്. അതാണ് കർത്താവിനായി ആചരിക്കുന്നു എന്ന വിചാരത്തോടെ യഹൂദ വിശ്വാസികൾ ആചരിച്ചിരുന്നത്. അവർ ശബത്തും ആചരിച്ചിരുന്നു എന്ന് കരുതാം. റോമിലെ വിശ്വാസികളിൽ യഹൂദന്മാർ പഴയ നിയമം അനുസരിച്ചുള്ള ഉത്സവങ്ങൾ ആചരിക്കുകയും ജാതിയരിൽ നിന്നുള്ള വിശ്വാസികൾ അവയെ ആചരിക്കാതിരിക്കുകയും ചെയ്തു. ഇതായിരുന്നു അന്നത്തെ സാഹചര്യം. ഗലാത്യർ 4:10 ദിവസങ്ങളെ ആദരിക്കുന്നതിനെ പൗലോസ് കർശനമായിട്ട് വിലക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്ന രക്ഷയിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിലേക്ക് അവിടെ ആശ്രയം മാറിയിരിക്കുന്നു എന്നതാണ് പൗലോസ് ഗലാത്യരെ കുറിച്ച് പറയുന്ന വിമർശനം. എന്നാൽ റോമിലെ യഹൂദ ക്രിസ്ത്യാനികൾ രക്ഷയ്ക്കായി ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 14:14 അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ സാധ്യമല്ല. അവർ എന്തുകൊണ്ടാണ് പഴയ നിയമം അനുസരിച്ചുള്ള ഉത്സവങ്ങൾ ആചരിച്ചിരുന്നത് എന്നും നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ ഉത്സവങ്ങൾ ആചരിക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെന്നവർ കരുതിയിരിക്കാം. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു. ഈ വിഷയത്തിൽ ഓരോരുത്തൻ താൻ തൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ എന്നതാണ് പൗലോസിൻ്റെ ഉപദേശം. അതായത് ഓരോരുത്തൻ അവനവൻ്റെ മനസ്സാക്ഷിയിൽ ദൈവനാമ മഹത്വത്തിനായി തീരുമെന്ന് ഉറപ്പുള്ളത് ചെയ്യട്ടെ. പഴയ നിയമ പെരുന്നാളുകളെ ആചരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുക എന്ന ഉദ്ദേശത്തോടെ ആണ് എങ്കിൽ അതിനെ പൗലോസ് എതിർക്കുന്നില്ല. എന്നാൽ ദിവസങ്ങളെ ആദരിക്കുന്നത് തെറ്റായ വിചാരങ്ങളിൽ അടിസ്ഥാനമാക്കിയതാകരുത്. ആദരിക്കാതിരിക്കുന്നത് ദൈവകോപത്തിന് കാരണമാകുന്നില്ല. ഒരു ദിവസത്തിനും മറ്റുള്ളവരിൽ നിന്നും യാതൊരു സവിശേഷതയുമില്ല. ഭക്ഷണം കഴിക്കുന്നതിലും സമാനമായ തീരുമാനമാണ് ശരി. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വേദപുസ്തകത്തിൽ വ്യക്തമായും നേരിട്ടും ഉപദേശങ്ങൾ ലഭ്യമല്ല എങ്കിൽ ഈ പ്രമാണത്തെ മാനദണ്ഡമാക്കാം. ഒരു ക്രിസ്തീയ വിശ്വാസി ആചരിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരണം. രക്ഷ ദൈവകൃപയാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്നു എന്ന അടിസ്ഥാനത്തെ നിഷേധിക്കുന്നത് ഒന്നും ആകരുത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവനായി മാത്രം ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ജീവിക്കുന്നതും മരിക്കുന്നതും കർത്താവിനായിട്ടാണ്. അതിനാൽ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. യേശു ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനാണ്. ഒരു വിശ്വാസിയുടെ എല്ലാ തീരുമാനങ്ങളിലും യേശു ക്രിസ്തുവിന് മുഖ്യസ്ഥാനമുണ്ട്. അവൻ ദിവസങ്ങളെ ആചരിക്കുവാൻ തീരുമാനിക്കുന്നതിലും ആചരിക്കുന്നില്ല എന്ന തീരുമാനത്തിലും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാം ഭക്ഷിക്കുന്നു എന്നതിലും യേശു ക്രിസ്തുവിന് മുഖ്യസ്ഥാനം ഉണ്ട്. അതിനാൽ ഒരുവൻ മറ്റുള്ളവരെ വിധിക്കരുത്. ഈ വിഷയങ്ങളിൽ എല്ലാം ക്രിസ്തുവാണ് യഥാർത്ഥ വിധികർത്താവ്. അതിനാൽ സകലതും ദൈവഹിതപ്രകാരം ചെയ്യട്ടെ. ഉത്സവങ്ങളുടെ ആചാരം, ഭക്ഷണം, പാനീയം എന്നിവയിൽ പൗലോസിന്റെ ഉപദേശം പരിമിതപ്പെടുന്നില്ല. ഒരു വിശ്വാസിയുടെ എല്ലാ തീരുമാനങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും പ്രവൃത്തികളെയും സംബന്ധിച്ച ഒരു ഉപദേശമാണിത്. ഇത് ഒരു വിശ്വാസിക്ക് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല. ദൈവവചനം അരുത് എന്നോ ശരിയെന്നോ വ്യക്തമായി നേരിട്ട് പറയാത്ത വിഷയങ്ങളിൽ ആണ് ഇത് ബാധകമായിട്ടുള്ളത്. പൊതുവെ പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ദൈവനാമ മഹത്വത്തിനായി തീരണം. ഒരു ക്രിസ്തീയ വിശ്വാസി കൂടെയുള്ള വിശ്വാസികളെ കുറ്റം വിധിക്കരുത്. അവനെ ധിക്കരിക്കരുത്. ധിക്കരിക്കരുത് എന്നതിനെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത് എന്ന് വായിക്കാം. എല്ലാ വിശ്വാസികളും ഒരിക്കൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 14:11 പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ആണ്. 14:10 പരാമർശിക്കുന്ന ദൈവത്തിൻ്റെ ന്യായാസനം അന്ത്യകാലത്ത് യേശു ക്രിസ്തു എല്ലാ വിശ്വാസികളെയും വിധിക്കുന്ന അവസരമാണ്. ഇതിനെക്കുറിച്ച് കൊരിന്ത്യർക്കെഴുതിയ 2 പൗലോസ് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനം ആരെല്ലാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് തീരുമാനിക്കുന്നതല്ല. ഇത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഭൂമിയിലെ ജീവിതത്തെ വിലയിരുത്തുന്നതാണ്. ഈ അവസരത്തിൽ ക്രിസ്തു വിശ്വാസികൾക്ക് പ്രതിഫലം നൽകും. നമ്മൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ചെയ്തതും പറഞ്ഞതും എല്ലാം ദൈവത്തോട് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അന്യോന്യം വിധിക്കരുത്. കൂടെയുള്ള വിശ്വാസികൾ കിടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ ശ്രദ്ധിക്കണം. അവർ നമ്മൾ നിമിത്തം വിശ്വാസത്തിൽ നിന്നും വീണു പോകുവാൻ ഇടയാകരുത്. ഒരു ഭക്ഷണവും സ്വതവേ മലിനമല്ല എന്ന് 14:14 പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് ഒരു ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, ഇത് കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും ആഹാര പദാർത്ഥത്തെ മലിനമെന്ന് ആരെങ്കിലും കരുതുന്നു എങ്കിൽ അവന് മാത്രം അത് മലിനമായിരിക്കും. അത് ദൈവവചനം നിമിത്തമല്ല, അവൻ്റെ മനസ്സാക്ഷി നിമിത്തമാണ്. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ കൂടെയുള്ള വിശ്വാസികളെ വ്യസനിപ്പിക്കരുത്. അങ്ങനെ കൂടെയുള്ള വിശ്വാസിക്ക് വ്യസനമുണ്ടാക്കിയാൽ നമുക്ക് അവനോട് സ്നേഹമില്ല എന്ന് വരും. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് എന്നതിനാൽ ചില ഭക്ഷണത്തെ മലിനം എന്ന് കരുതുന്ന വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കരുത്. എല്ലാ ഭക്ഷണവും കഴിക്കാമെന്ന നമ്മളുടെ അഭിപ്രായം ബലഹീനരായ വിശ്വാസികളുടെ ആത്മീയത്തെ തകർക്കരുത്. യേശു ക്രിസ്തു അവനു വേണ്ടിയും കൂടെയാണ് മരിച്ചത്. നമ്മൾ നന്മ എന്ന് കണക്കിടുന്നവയാൽ മറ്റുള്ളവർ നമുക്കെതിരെ ദൂഷണം പറയുവാൻ ഇടയാകരുത്. അതായത് ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന നന്മ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിനാൽ മറ്റുള്ളവർ നമുക്കെതിരെ ദൂഷണം പറയുവാൻ ഇടയാകരുത്. ദൈവരാജ്യം എന്ത് ഭക്ഷിക്കണം, എന്ത് പാനം ചെയ്യണം എന്നിവയെക്കുറിച്ച് അല്ല. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമല്ല. ഇതൊന്നുമല്ല ദൈവരാജ്യത്തിൻ്റെ സത്ത, ദൈവരാജ്യത്തിൻ്റെ സവിശേഷത. അവിടെ നമ്മൾ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നതാണ്. ഇത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. അതിനാൽ വിശ്വാസികൾക്കിടയിൽ ഭക്ഷണം പാനീയം എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉപേക്ഷിക്കുക. പകരം ദൈവിക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിറയട്ടെ. ഇങ്ങനെ യേശു ക്രിസ്തുവിനെ സേവിക്കുക. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ഇതിൻ്റെ അർത്ഥം വിശ്വാസത്തിൽ ബലവാന്മാരായവർ അവരുടെ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കണമെന്നല്ല. അവർ ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. എന്നാൽ അത് വിശ്വാസത്തിൽ ബലഹീനരായവരെ അവരുടെ മനസ്സാക്ഷിക്കെതിരായി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നിർബന്ധിക്കുന്നത് ആകരുത്. അങ്ങനെ നിർബന്ധിച്ചാൽ ബലഹീന വിശ്വാസികൾ ചിലപ്പോൾ വീണു പോകുവാൻ സാധ്യത ഉണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ എപ്പോഴും അന്യോന്യം സമാധാനത്തിനും ആത്മീയ വർധനയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം. കൂടെയുള്ള വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ സമൃദ്ധിക്കായി യജ്ഞിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഭക്ഷണം, പാനീയം, വിശേഷ ദിവസങ്ങൾ എന്നിവ നിമിത്തം തകർക്കരുത്. എല്ലാ ഭക്ഷണവും ശുദ്ധം തന്നെ. എങ്കിലും ഒരുവന്റെ വിശ്വാസത്തിന് ഇടർത്ത് വരുത്തുമെങ്കിൽ അത് തിന്നുന്നത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. 14:20 അഴിക്കരുത് എന്നത് ഇംഗ്ലീഷിൽ ഡിസ്ട്രോയ് എന്നാണ്. ഈ വാക്കിൻ്റെ ഗ്രീക്ക് പദം കറ്റാലുവോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കപ്പെട്ടതിനെ തകർക്കുക, ഒരുമ ഇല്ലാതെയാക്കുക എന്നിങ്ങനെയാണ്. ഇവിടെ ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണമായ സഭയെ തകർക്കരുത് എന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. 14:19 മുതലുള്ള വാക്യങ്ങളിൽ ഭക്ഷണം, പാനീയം, സവിശേഷ ദിവസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ഉപസംഹരിക്കുന്നു. വിശ്വാസത്തിൽ ബലവാന്മാരായവർ അവരുടെ സ്വാതന്ത്ര്യം ബലഹീനരുടെ വിശ്വാസത്തിന് ഇടർച്ച വരുത്തുമാറ് ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന്, ബലഹീന വിശ്വാസിക്ക് ഇടർച്ച വരുമെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇരിക്കണം. അതായത് വിശ്വാസത്തിൽ ബലവാന്മാർ ബലഹീനരെ കൂടെ കരുതുന്നവർ ആയിരിക്കണം. അതിനാൽ പൗലോസിൻ്റെ ഉപദേശം ഇങ്ങനെ സംഗ്രഹിക്കാം: മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇഴച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരോടുള്ള കരുതൽ മറ്റുള്ളവരുടെ ക്രിസ്തുവിലുള്ള സാന്ദ്രത്തെ നിഷേധിക്കുന്നത് ആകണമെന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നില്ല. ബലഹീനരെന്നും ബലഹീനരായി തുടരണം എന്നും അദ്ദേഹം പറയുന്നില്ല. അവരും ന്യായപ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തുവും നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവർ ആകണം. ഈ സത്യത്തിലേക്കും ഉറപ്പിലേക്കും ബലഹീനർ വളരണം. വിശ്വാസികൾ നിയമ സിദ്ധാന്തത്തിലേക്ക് വീഴണമെന്നല്ല അദ്ദേഹം പറയുന്നത്. വിശ്വാസത്തിൽ ബലവാന്മാരായവർ ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ച ക്രിസ്തുവിലുള്ള സാന്ദ്രത്തെ ഉപേക്ഷിക്കണമെന്നും പൗലോസ് ഉദ്ദേശിക്കുന്നില്ല. 1 തിമോത്തിയോസ് 4:4, കൊലോസ്യ 2:16-23 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 10:31 എന്നീ വാക്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ആണ്. അതിനാൽ ഈ വിഷയങ്ങളിൽ ഒരുവനുള്ള വിശ്വാസം അവനും ദൈവവും തമ്മിലായിരിക്കട്ടെ. അവന് മനസ്സാക്ഷിയിൽ ശരിയെന്ന് തോന്നുന്നത് അവൻ പ്രവർത്തിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. അതായത് ഒരുവന് ശരിയെന്ന് ബോധ്യമുള്ളത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന് തന്നെ കുറ്റം തോന്നാതെ ഇരിക്കട്ടെ. എന്നാൽ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അതിൽ കുറ്റക്കാരൻ ആകുന്നു. കാരണം അവന്റെ പ്രവൃത്തി വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിച്ചതല്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. പാപമത്രേ എന്നതിന് അവൻ ക്രിസ്തീയ വിശ്വാസി അല്ലാതെയായി തീരും എന്ന് അർത്ഥമില്ല. ഇവിടെ വിശ്വാസം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായപ്രമാണത്തിൽ നൽകിയ സാന്ദ്രത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമുള്ളവനാണ് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന പുതിയ പ്രമാണം ബാധകം ആകുന്നത്. റോമർ കെഴുത ലേഖനത്തിന്റെ പഠന പരമ്പരയിലെ 16-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 14-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഇതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിന്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.